എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തീയ വന്ദനങ്ങൾ. നമുക്ക് വീണ്ടും ക്രിസ്ത്യൻ ലൈഫ് എന്ന വിഷയത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് വളരെ സന്തോഷത്തോടെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതിനെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ പലരും വിളിക്കുവാനിടയായി തീർന്നു. ഇന്നലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളോട് സംസാരിച്ചു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് തുടർന്നും ആ പ്രാർത്ഥനയോടുകൂടെ തന്നെ ഈ വിഷയത്തിലേക്ക് കടക്കാം. ക്രിസ്ത്യൻ ലൈഫിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വളരെ ടൈം സോൺ ഡിഫറൻസിൽ ആയിരിക്കുന്ന പല ആൾക്കാരുണ്ട്. അവരെയൊക്കെ നേരം വെളുക്കുന്ന ആ സമയത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. 2 o'clock, 3 o'clock ഒക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവരുള്ള പ്രത്യേകം അവരെ വചനം പഠിക്കാനുള്ള അവരുടെ താല്പര്യത്തെയൊക്കെ ഓർത്ത് ഞാൻ വളരെ ആദരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്നലെ പഠിച്ച ആ ഭാഗത്തിൻ്റെ തുടർച്ചയിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നലെ നമ്മൾ പ്രധാനമായി പഠിച്ചത് അധ്യായം 1 എന്നുള്ളതാണ്, ക്രിസ്ത്യൻ ലൈഫിൻ്റെ. അതിനകത്ത് ഞാൻ പഠിച്ച ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ 1-2 പോയിന്റുകൾ മാത്രം പറഞ്ഞിട്ട് പുതിയ വിഷയത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ജനനം എന്താണ് എന്നൊന്ന് പഠിച്ചു. ആ ജനനത്തെക്കുറിച്ച് നമ്മൾ രണ്ട് രീതിയിലുള്ള ജനനം ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. രണ്ട്, വീണ്ടും ജനനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കാണുവാനിടയായി തീർന്നു. മൂന്നാമത്, എല്ലാവരും വീണ്ടും ജനിക്കണമോ എന്നുള്ള ചോദ്യത്തിന് വേദപുസ്തകം കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പഠിക്കാനിടയായി തീർന്നു. 4, നമ്മൾ ഇന്നലെ വളരെ ആധികാരികമായി മനസ്സിലാക്കാൻ സാധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എപ്രകാരം വീണ്ടും ജനിക്കാം. ഒടുവിലായിട്ട് നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത് വീണ്ടും ജനനത്തിൽ മാനസാന്തരത്തിൻ്റെ പങ്ക് എത്ര വലുതാണ് എന്നും നമുക്ക് ഇന്നലെ രാത്രി പറഞ്ഞ് അവസാനിപ്പിക്കുവാനിടയായി തീർന്നു. നമ്മൾ ഒരു കാര്യം പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, ഈ വീണ്ടും ജനനത്തിൽ അല്ലെങ്കിൽ രക്ഷയിൽ തൃത്വത്തിന് അതീവമായ പങ്കുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അതിഭയങ്കരമായ പങ്കുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വേദതത്വ ബൈബിൾ വിജ്ഞാനീയം അല്ലെങ്കിൽ തിയോളജിക്കലായ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുള്ള ഒരു കാര്യമാണ്, ഗോഡ് ദ ഫാദർ ഈസ് ദ പ്ലാനർ ഓഫ് അവർ സാൽവേഷൻ. പിതാവായ ദൈവമാണ് ഈ രക്ഷാ പദ്ധതിയുടെ പ്ലാനർ അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനർ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, For God so loved the world, ദൈവം ലോകത്തെ സ്നേഹിച്ചു. അന്നേരം ദൈവമാണ് ഈ രക്ഷാ പദ്ധതിയുടെ റിയൽ പ്ലാനർ അല്ലെങ്കിൽ ഡിസൈനർ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്ലാനിങ് കൊണ്ട് മാത്രം തിരികെയല്ല, ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ അത് നടപ്പാക്കണം. അത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനമെടുത്ത വ്യക്തിയാണ് യേശു ക്രിസ്തു. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മൾ ഇന്നലെ രാത്രി പഠിച്ചതുപോലെ പാപങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അവനൊരു യാഗമായി തീർന്നു എന്ന് നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. അന്നേരം ഹി ഈസ് ദ എക്സിക്യൂട്ടർ ഓഫ് ദാറ്റ് ഗ്രേറ്റ് പ്ലാൻ ഓഫ് ദ ഫാദർ. പിതാവിൻ്റെ ആ വലിയ പദ്ധതി യേശു ക്രിസ്തു നടപ്പാക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ രക്ഷയോട് ബന്ധപ്പെട്ടിട്ടുള്ള പങ്കെന്താണ്? Holy Spirit is the revealer of that so great salvation. ആ വലിയ രക്ഷ മാനവരാശിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് ബോധം വരുത്തുന്നു. എന്നാലും നോക്കിയേ, തൃത്വത്തിന് ഈ വീണ്ടും വീണ്ടെടുപ്പിൽ അല്ലെങ്കിൽ ഈ രക്ഷാപദ്ധതിയിൽ അതീവമായ പങ്കുണ്ട് എന്ന് നമുക്ക് ആരംഭമായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. 6-ാമത്തെ പോയിന്റായിട്ട് എഴുതിയെടുക്കാം, 6-ാമത്തെ റോമൻ ലെറ്റർ പോയിന്റായിട്ട് എഴുതിയെടുക്കേണ്ടത്, വീണ്ടും ജനിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണ്? വീണ്ടും ജനിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ. ഈ നേട്ടങ്ങളെ ഞാൻ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതായത് പിതാവിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നേട്ടങ്ങൾ, പുത്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നേട്ടങ്ങൾ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള നേട്ടങ്ങൾ. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ ഭാഗത്തെ ഒന്ന് പഠിക്കാം. ഞാൻ പ്രാരംഭത്തിൽ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, നമുക്ക് ആകെ 5 or 5.5 മണിക്കൂറേ ഉള്ളൂ നമുക്ക് ഇത്രയും വലിയൊരു വിഷയം പഠിപ്പിക്കുവാനായിട്ട്. അതുകൊണ്ട് വളരെയധികം വിശദീകരണത്തിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തൊക്കെയാണ് പിതാവിനോ പിതാവുമായി ബന്ധപ്പെട്ട് ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ ലഭിക്കുന്നതായ നേട്ടങ്ങൾ? അതിനകത്ത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് ആത്മീയമായ മരണം മാറി, അല്ലെങ്കിൽ ആത്മീയ മരണം പൂർണ്ണമായിട്ട് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം, ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, യോഹന്നാൻ 5:24 അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, വിശ്വസിക്കുന്നവന് മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക്. അന്നേരം നമ്മളൊരു വളരെ പ്രധാനമായി മനസ്സിലാക്കണം, ആത്മീയമായിട്ട് ദൈവത്തിൽ നകന്നുപോയ നമ്മളെ എന്ത് സംഭവിക്കുന്നു? പിതാവായ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ സെപ്പറേഷൻ മാറുന്നതായിട്ട് നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ട്. രണ്ടാമത്തെ മറ്റൊരു വലിയ പിതാവുമായിട്ടുള്ള ബന്ധത്തിലുള്ള നേട്ടം എന്ന് പറയുന്നത്, ദൈവ ക്രോധം മാറി. നമ്മുടെ മേലുണ്ടായിരുന്ന വലിയൊരു ക്രോധം, അല്ലെങ്കിൽ പാപികളാണ്, അനുസരണക്കേടിന്റെ മക്കളാണ് അവര്, ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തവരാണ്, ദൈവം ഡിസിപ്ലിനറി ആക്ഷൻ ഒക്കെ എടുത്തതായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ വലിയ ക്രോധം എന്ത് ചെയ്തു? മാറ്റപ്പെടുവാനിടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 3:36 നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ദൈവക്രോധം, അന്നേരം നിങ്ങൾ നോക്കിയേ, ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആ ദൈവത്തിൻ്റെ ക്രോധം എന്ത് ചെയ്യുന്നു? വലിയ കോപം. എന്താ ദൈവത്തിൻ്റെ കോപം? ഒരാൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന വലിയ കോപം എന്താ? ആ നിത്യ അഗ്നി, പിശാചിനും അവൻ്റെ കൂട്ടർക്കും ഒരുക്കിയിരിക്കുന്ന വലിയ അഗ്നിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത്തെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത്, ആത്മീയ അന്ധത മാറുവാനിടയായി തീർന്നു. സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആ ആത്മീയമായ അന്ധത, ആത്മീയ വിഷയങ്ങളെ കുറിച്ചുള്ള ആ ബോധ്യം നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? അത് മാറി. അതുകൊണ്ടാണ് 2 Corinthians 4:3-4 നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇതാണ്, സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി. എന്നാൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം എന്താണെന്നറിയാവോ? ആ അന്ധത മാറി നമുക്ക് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ വലിയൊരു പ്രചോദനം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം വളരുന്നതാണ് എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നാലാമത്തെ നേട്ടം എന്താണെന്ന് നമുക്ക് നോക്കാം. നാലാമത്, ശത്രുത മാറുവാൻ ഇടയായിത്തീർന്നു. ഓക്കേ, വലിയതായ ഒരു ശത്രുത, കോപം ക്രോധം ഉണ്ടായിരുന്നതുപോലെ തന്നെ ഒരു ദൈവപൈതലിന്റെ മേൽ, അല്ലെങ്കിൽ ഒരു സൃഷ്ടിയുടെ മേൽ ഉണ്ടായിരുന്ന ആ ക്രോധം ദൈവം എന്ത് ചെയ്തു? ആ ശത്രുത ദൈവം എന്ത് ചെയ്തു? മാറ്റി. അതാണ് Ephesians 2:16 നമ്മൾ വായിക്കുന്നത്. എന്താണ്? ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് വിളിച്ചു പറഞ്ഞു, ടെറ്റനസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞപ്പോൾ പിതാവ് എന്ത് ചെയ്തു? പുത്രൻ നോക്കിയിട്ട് പറഞ്ഞു, വെൽ ഡൺ, വെരി ഗുഡ്, ഇറ്റ് ഇസ് ഡൺ. എന്ത് ചെയ്തു? എനിക്കുണ്ടായിരുന്ന ശത്രുത മാറി. ഇനി ആരൊക്കെ വിശ്വസിക്കുവോ അവരെ ഞാൻ ആരാക്കി മാറ്റുന്നു? ദൈവമക്കളാക്കി മാറ്റുന്നു. എത്ര വലിയൊരു പ്രിവിലേജ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത് എന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അടുത്ത ഒരു നേട്ടം പിതാവിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ്? സാത്താനിൽ നിന്ന് സേവ്യറിലേക്ക് നമുക്കൊരു പ്രൊമോഷൻ ലഭിക്കുക. സാത്താനിൽ നിന്ന് രക്ഷകനിലേക്ക്, അല്ലെങ്കിൽ സേവ്യറിലേക്ക്, രക്ഷകനേക്ക് നമുക്കൊരു വലിയ ഒരു എന്താണ്, ഒരു അപ്ലിഫ്റ്റിംഗ്. പിതാവ് നമുക്ക് നൽകിത്തരും. അതുകൊണ്ടാണ് സങ്കീർത്തനം 40-ാം അധ്യായത്തിലൊക്കെ പാട്ടുകാരൻ പാടുന്നുണ്ട്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഉറപ്പുള്ള പാറയിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഇതാ നമുക്കൊരു പ്രൊമോഷൻ. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിൽ കൊലോസ്യർ 1:13-14 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, കണ്ടോ, ഇരുട്ടിൽ ഒരു അന്ധകാരത്തിൽ കിടക്കുകയായിരുന്നു, തപ്പിത്തടഞ്ഞ് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ മേലാതെ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന ആ ക്രിസ്തുവിലേക്കുള്ളൊരു ഡിറക്ഷൻ, ഒരു ഗൈഡൻസ്, ഒരു നടപ്പ് നമുക്ക് അവിടെ നൽകി തരുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും നമുക്ക് പിതാവിൽ നിന്നുള്ള നേട്ടങ്ങളായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, എന്തൊക്കെയാണ്? ആത്മീയ മരണം മാറി, അതുപോലെ തന്നെ ദൈവ ക്രോധം മാറി, ആത്മീയ അന്ധത മാറ്റപ്പെട്ടു, ശത്രുത മാറി, ഒടുവിലായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് സാത്താനിൽ നിന്ന് സേവ്യറിലേക്ക് ഒരു പ്രമോഷൻ. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമുക്ക് ഏതാണ്ട് 138-ൽ അധികം ബ്ലെസ്സിങ്സ് നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് ചിലത് മാത്രമേ നമുക്കിവിടെ പഠനത്തോട് ബന്ധപ്പെട്ട് പഠിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ്. ഒരാള് വീണ്ടും ജനിക്കുമ്പോൾ, ഇന്നലെ നമ്മൾ കണ്ടു വീണ്ടും ജനിക്കുന്നതിന്റെ പ്രാധാന്യത, അങ്ങനെ ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മൾ കണ്ടു പിതാവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ഇനി പുത്രനുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്ന നേട്ടങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. 1-ാമത്തെ നേട്ടം എന്ന് പറയുന്നത് വീണ്ടെടുത്തു. സ്തോത്രം. 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. വീണ്ടെടുത്തു എന്താണ്? 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ. എല്ലാ വാക്യങ്ങളും ഒക്കെ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ അതെല്ലാം വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നമ്മൾ പറയാണ്, എൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ സ്തോത്രം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു, വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. വീണ്ടെടുത്തു. ദൈവം അനുവദിച്ചാൽ നമ്മൾ രക്ഷാതത്വ ശാസ്ത്രം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ അതിനകത്ത് വീണ്ടെടുപ്പിന്റെ പശ്ചാത്തലം മുഴുവൻ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ്? നമ്മൾ നഷ്ടപ്പെട്ടവരായിരുന്നു, വലിയൊരു വില കൊടുത്ത് നമ്മളെ എന്ത് ചെയ്തു, കർത്താവായ യേശു ക്രിസ്തു കളക്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മളെ വീണ്ടെടുക്കുന്നതായിട്ട് ഇവിടെ വേദപുസ്തകത്തിൽ പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാമത് മറ്റൊരു നേട്ടം യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്, വിശുദ്ധീകരിച്ചു, സാൻറ്റിഫൈഡ്, മെയ്ഡ് അസ് ഹോളി. അതാണ് ഏറ്റവും മറ്റൊരു വലിയ നേട്ടമായിട്ട് കാണാൻ കഴിയുന്നത്. കൊലോസ്യ ലേഖനം 1:22 എന്താണ്? വിശുദ്ധീകരിച്ചു. കൊലോസ്യർ 1:22 അവിടെ പറയാണ്, അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിന്മേൽ. കണ്ടോ, നമുക്കിവിടെ പ്രധാനമായിട്ട് കാണുവാൻ കഴിയുന്ന മറ്റൊരു നേട്ടം, നമ്മളെ ആരാക്കി മാറ്റി? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി മാറ്റി. ഞാനിത് ഓർക്കുമ്പോൾ ദൈവത്തെ എത്രമാത്രം സ്തുതിക്കുകയാണെന്നറിയാവോ? എത്ര വലിയൊരു ഭാഗ്യമാണിത്. പാപികളായി ആകെ ഇരുണ്ട ഒരവസ്ഥയിൽ കിടന്നിരുന്ന നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ പ്രമോഷൻ യേശു ക്രിസ്തുവിലൂടെ. നിങ്ങൾ നോക്കണം, വിശുദ്ധീകരിക്കുന്നത് ആരെയാണ്? ഈ ഭൂമിയിലുള്ളവരെയാണ്, ജീവനുള്ളവരെയാണ് വിശുദ്ധീകരിക്കുന്നത് എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ടിവിടെ പഠിപ്പിക്കുകയാണ്. അന്നേരം പുത്രനുമായിട്ടുള്ള ബന്ധത്തിൽ ലഭിക്കുന്ന അടുത്തൊരു നേട്ടം എന്ന് പറയുന്നത് എന്താണ്? അവരെ എന്ത് ചെയ്തു? വിശുദ്ധീകരിച്ചു. അന്നേരം 1, വീണ്ടെടുത്തു; 2, വിശുദ്ധീകരിച്ചു. 3-ാമത്തെ ഒരു നേട്ടം എന്ന് പറയുന്നത് പാപം മോചിച്ചു. നമ്മുടെ മേലുണ്ടായിരുന്ന, നമുക്കുണ്ടായിരുന്ന ആ പാപത്തിന്റെ കറ, അതുകൊണ്ടാണല്ലോ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ തന്നെ എത്ര കടിച്ചുവപ്പായാലും ഹിമം പോലെ എന്ത് ചെയ്യും, വെളുപ്പിക്കും. ഇവിടെ പ്രത്യേകിച്ച് Ephesians 1:7 Ephesians 1:7 അവിടെ പറയുകയാണ്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം. മറ്റൊരു ലാംഗ്വേജ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, മോചിച്ചു, അതായത് കംപ്ലീറ്റ് എറൈസ് ചെയ്ത് കളഞ്ഞു, തൂത്തു കളഞ്ഞു നമ്മുടെ മേലുണ്ടായിരുന്ന പാപത്തിന്റെ കറകളെ മുഴുവൻ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? തൂത്തു കളഞ്ഞു. മറ്റൊരു കാര്യം, നീതീകരിക്കുന്നു, ഡിക്ലെയറിങ് ആസ് യു ആർ ദ റൈച്ചസ് വൺ. റോമർ 5:1 നമുക്ക് എല്ലാവർക്കും കാണാപ്പാട അറിയാവുന്ന ഒരു വാക്യമാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോടെ സമാധാനമുണ്ട്. നോക്കിയേ, നമ്മളെ നീതീകരിക്കുകയാണ്. നമ്മൾ ഒരു കാലത്ത് അനീതി കൊണ്ട് നിറഞ്ഞവരായിരുന്നു, എന്നാൽ നീതീകരിച്ചു നമ്മളെ. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഇപ്പം നമുക്ക് ഈ ഭൂമിയിൽ നീതിപൂർവമുള്ള ഒരു ജീവിതം നമുക്ക് നീതിപൂർവമുള്ള കാര്യങ്ങളെ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇതാ നമുക്കൊരു ദിവസം കടന്നു വരുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നീതിയോടെ രാജ്യം ഭരിക്കാനായിട്ട് പോവുകയാണ്. അന്നേരം അനീതി വർദ്ധിച്ചാലേ ഉള്ളൂ നീതിയുടെ ഗൗരവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ചുകൂടെ മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. അന്നേരം നമ്മൾ കണ്ടു, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വീണ്ടും ജനിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന 5 നേട്ടങ്ങൾ എന്തൊക്കെയാണ്? 1 വീണ്ടെടുത്തു, 2 വിശുദ്ധീകരിച്ചു, 3 പാപം മോചിച്ചു, 4 നമ്മളെ എന്ത് ചെയ്തു? നീതീകരിക്കുന്നു, നമ്മളെ നീതിമാന്മാരായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ഇനി നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൃത്വത്തിലെ 3 ഭാഗമായ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ്? വീണ്ടും നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നു, യോഹന്നാൻ 3:6 വാക്യത്തിൽ. നമ്മൾ ഇന്നലെ പല പ്രാവശ്യം വായിച്ച ഒരു വാക്യമാണ് യോഹന്നാൻ 3:6. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അല്ലെങ്കിൽ നമ്മളെ എന്താക്കി മാറ്റി? ആത്മീയന്മാരാക്കി മാറ്റുകയാണ്. നോക്കിയേ, ഒരു ഒരു പ്രത്യേക എൻവയറമെന്റിലേക്ക് നമ്മളെ മാറ്റുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യുന്നു? ആത്മീയന്മാരാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് സ്പിരിച്വൽ ബീയിങ് എന്നൊക്കെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. 2, പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന 2 നേട്ടം എന്ന് പറയുന്നത് മുദ്രയിടുന്നു, സീലിംഗ്. വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് ചോദിച്ചാൽ നമ്മൾ ന്യൂമറ്റോളജി പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. 2 Corinthians 1:22, മുദ്ര. എന്താ ഈ മുദ്ര കാണിക്കുന്നത്? മുദ്ര എപ്പോഴും കാണിക്കുന്ന സെക്യൂരിറ്റിയെ കാണിക്കുകയാണ്, ഉറപ്പിനെ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടെടുക്കപ്പെട്ടവർ സന്തോഷമുള്ളവരാണ്, അതുപോലെ അതുകൊണ്ടാണ് അവർക്ക് അവരെ രക്ഷ അവർക്ക് ഉറപ്പുള്ളതാണെന്നൊക്കെ നമുക്ക് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ സാധിക്കുന്നത്. 2 Corinthians 1:22 വാക്യം എന്താ പറയുന്നത്? അവൻ നമ്മെ മുദ്രയിട്ടും. കണ്ടോ, അവൻ നമ്മെ മുദ്രയിട്ടും. ഇനി ആ ബാക്കിയുള്ള ഭാഗങ്ങള് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് മുദ്രയിടുന്നു. അതിൻ്റെ അർത്ഥം, യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് വലിയൊരു ഉറപ്പ് തരിക എന്താണെന്നറിയോ? യു ആർ ബിലോങ്സ് ടു മീ. നമ്മൾ ആരാ? ആ യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ആ തൃത്വത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ളവനാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറപ്പിക്കുന്നു. മറ്റൊരു കാര്യം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആത്മസ്നാനം. പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്യുകയാണല്ലോ, വീണ്ടെടുക്കപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റൊരു വലിയൊരു നേട്ടമാണ് ആത്മസ്നാനത്താൽ നമ്മളെ എന്താക്കി തീർക്കുന്നു? ഒരു ശരീരത്തിന്റെ അവയവങ്ങളാക്കി മാറ്റുകയാണ്. യഹൂദനെന്നോ യവനെന്നോ ഒന്നും വ്യത്യാസം കൂടാതെ ആ ഇത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയാണ് ആത്മസ്നാനം എന്ന് പറയുന്നത്. അതാണ് 1 Corinthians 12 അതിൻ്റെ 13 നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. 1 Corinthians 12:13, ആത്മസ്നാനം. എന്താ ആത്മസ്നാനം? വിവിധ യഹൂദന്മാരോ യവനൻ, അതാണ് നമ്മളവിടെ വായിക്കുന്നത്, യവനന്മാരെന്നോ ദാസന്മാരെന്നോ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും എന്തു ചെയ്യുക? യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒന്നാക്കപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ആത്മസ്നാനം. നമ്മൾ ആ ശരീരത്തിൻ്റെ അവയത്തോ അതിൻ്റെ ഒരു ഭാഗമായി മാറി എത്ര വലിയൊരു സന്തോഷമാണ് നമുക്ക് ആത്മജ്ഞാനത്തിലൂടെ ലഭിക്കുന്നത്. ഒടുവിലായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന നമ്മുടെ പഠനത്തോട് ബന്ധപ്പെട്ട് ഒടുവിലായിട്ട് കാണാൻ കഴിയുന്ന ആത്മ അധിവാസം, അല്ലെങ്കിൽ ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുകയാണെന്നറിയോ, അധിവസിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ. കണ്ടോ, അന്നേരം ഇതെപ്പോഴാണ് ലഭിക്കുന്നത്? ഒരാൾ യേശു ക്രിസ്തുവിനെ തൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന അതേ മൂമെൻ്റിൽ തന്നെ പരിശുദ്ധാത്മാവ് എങ്ങോട്ട് വരുന്നു, അവൻ്റെ ഉള്ളിൽ വന്ന് അധിവസിക്കുക. നമ്മൾ എൻ്റെ വിഷയമല്ല എങ്കിലും ഞാൻ ഒരു വാക്ക് ഓർപ്പിക്കട്ടെ, ഇത് എന്ന് വരെ പരിശുദ്ധാത്മാവ് ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ അധിവസിക്കും, വീണ്ടെടുപ്പ് നാൾ വരെയും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നത് വരെയും പരിശുദ്ധാത്മാവ് ഒരു ദൈവപൈതന്റെ ഉള്ളിൽ അധിവസിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം, നമ്മുടെ രക്ഷയുടെ ആ വില എത്ര വലുതാണ്. നമ്മൾ നിരാശയും ദുഃഖവും അതുപോലെ തന്നെ ആകുല ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുവാൻ, അല്ലെങ്കിൽ പിശാജ് അതിൻ്റെ അമ്പുകളെ എയ്തു വിടുമ്പോൾ നമ്മളൊരു കാര്യം പറയണം. എന്താണെന്നറിയോ, പിശാജെ, പിതാവ് എനിക്ക് ധാരാളം നന്മകൾ നൽകി തന്നിട്ടുണ്ട്, പുത്രനിലൂടെ എനിക്ക് ധാരാളം നന്മകൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിൽ ഞാൻ മുദ്രയിടപ്പെട്ടു, പരിശുദ്ധാത്മാവ് എന്നിൽ അധിവസിക്കുന്നു, അതുകൊണ്ട് നിനക്കിവിടെ എന്നോട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഓടിക്കുവാൻ നമുക്ക് ധൈര്യവും ഒരു ബലവും ഉള്ളവരായി തീരേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതാണ് നമുക്ക് വ്യത്യസ്തങ്ങളായ നേട്ടങ്ങളായിട്ട്, വീണ്ടെടുപ്പിൻ്റെ നേട്ടങ്ങളായിട്ട് കാണാൻ കഴിയുന്നത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഇതിനോട് ബന്ധപ്പെട്ട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പദവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ പൊസിഷൻ വൈസ് നമുക്ക് ലഭിക്കുന്ന ചില നേട്ടങ്ങൾ, ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ പൊസിഷൻ അല്ലെങ്കിൽ അവന് സ്ഥാനപരമായി ലഭിക്കുന്ന ചില നേട്ടങ്ങൾ. ഞാൻ ഇത് ക്രിസ്തീയ ജീവിതത്തിൽ ഈ വിഷയം അല്പം വിശദീകരിച്ച് പറയുന്നതിൻ്റെ കാര്യം എന്താന്ന് വെച്ചാൽ, ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നമ്മൾ ആരാണ്, നമ്മുടെ സ്ഥാനം എന്താണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ഏത് വിഷയം കടന്നു വരുമ്പോഴും, ഏത് നമുക്ക് ദുർഘട മേടുകൾ കടന്നു വരുമ്പോഴും നമുക്ക് അതിനെ അതിജീവിച്ച് കടന്നു പോകാൻ സാധിക്കും. എന്താണ് നമ്മുടെ പൊസിഷൻ? യോഹന്നാന്റെ സുവിശേഷം 1:12 യോഹന്നാൻ 1:12 എന്താണ് വിളിച്ചു പറയുന്നത്? നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. വാട്ട് എ ഗ്രേറ്റ് പ്രിവിലേജ്! എത്ര വലിയൊരു പ്രിവിലേജാണിത്! നമ്മുടെ അവകാശം എവിടെയാണ്? ഇപ്പം സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും ചോദിക്കാറുണ്ട്, നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരിക്കാം നിങ്ങളോടുമൊക്കെ, നിങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? സ്വർഗത്തിൽ പോകും എന്ന് ഉറപ്പു പറയാൻ സാധിക്കുന്ന ആർക്ക് മാത്രമേ ഉള്ളെന്നറിയാവോ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. എന്ത് കാരണം? എന്താ? എൻ്റെ പിതാവ് എവിടെയായിരിക്കുന്നത്? സ്വർഗത്തിലാണ്. സ്തോത്രം. അന്നേരം നമുക്ക് ലഭിക്കുന്ന ഒരു പൊസിഷണലായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ആരാക്കി മാറ്റി? ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റി. ദൈവത്തിൻ്റെ മക്കളൊക്കെ ആവുകയാണെങ്കിൽ, എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലല്ലോ, ഞാൻ ഓർപ്പിക്കട്ടെ, ഏത് സമയത്തും നമുക്ക് പിതാവിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം, നമ്മുടെ വിഷയങ്ങളെ പിതാവിനോട് പറയാം. മാത്രമല്ല, നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അവൻ ഏത് സമയത്തും ആ തൻ്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിലിന് അവൻ ചെവി കൊടുക്കുന്നവനാണ്. ഗ്രീക്കിൽ ഒരു പദമുണ്ട്, സക്കർ എന്നാണ് പറയുന്നത്. സക്കർ എന്താ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം? സക്കർ എന്ന പദത്തിൻ്റെ അർത്ഥം ഒരു അമ്മ തൻ്റെ പൈതൽ കരയുമ്പോൾ ഓടി ചെല്ലുന്നത് പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവൻ്റെ മക്കളെ പ്രാർത്ഥിക്കുമ്പോൾ, പിതാവ് അതിന് വളരെ ശ്രദ്ധ കൊടുക്കുന്നവനാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ ചെവിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം തീർച്ചയായിട്ടും അത് ദൈവഹിതപ്രകാരമുള്ള വിഷയമാണെങ്കിൽ അതിന് ദൈവം തീർച്ചയായിട്ടും ഒരു പരിഹാരം നൽകിത്തരും എന്നുള്ളതിന് തുലവും സംശയമില്ല. രണ്ടാമത്തെ പൊസിഷനായിട്ടുള്ള ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണ്? പുതിയ സൃഷ്ടിയാക്കി മാറ്റി, ന്യൂ ക്രിയേഷൻ. എത്ര വലിയതാണ്, വലിയൊരു ഭാഗ്യമാണ്. 2 കൊരിന്ത്യർ 5:17 2 കൊരിന്ത്യർ 5:17 കാണാപ്പാഠം അറിയാവുന്ന വാക്യമാണ്, ഞാൻ വിശ്വസിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ, അല്ലെങ്കിൽ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. പഴയത് എന്ത് ചെയ്തു? കഴിഞ്ഞുപോയി. ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളൊന്ന് നമ്മളെ ബിൽഡോട് ചെയ്ത് കടന്നു പോവുകയാണല്ലോ. പണിതോടെ കടന്നു പോകുന്നത് കൊണ്ട് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കണം, കർത്താവെ പഴയതായ സ്വഭാവങ്ങൾ എന്നിൽ ഇപ്പോഴും അടിഞ്ഞിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരുവാൻ കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി ബിൽഡ് ചെയ്ത് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. പുതിയ സൃഷ്ടിയാക്കി മാറ്റി എത്ര വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ അവസ്ഥകൾക്ക് ദൈവം ഒരു മാറ്റം വരുത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു പൊസിഷനിലായിട്ടുള്ള നേട്ടമാണ് രാജകീയ കുടുംബമാക്കി. സ്തോത്രം. എന്താണ്? റോയൽ ഫാമിലിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. എവിടെ കിടന്നവരാ? കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കർത്താവ് നമ്മളെ എന്ത് ചെയ്തു? വലിയൊരു പൊസിഷനിലേക്ക് കൊണ്ടെത്തിച്ചു. സ്തോത്രം. രാജകീയ കുടുംബം. അതുകൊണ്ടാണ് ഒന്ന് പത്രോസ് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2:9 ഒന്ന് പത്രോസ് 2:9 നമ്മളിങ്ങനെ വായിക്കുന്നു, എന്താണ്? രാജകീയ പുരോഹിത വർഗം ആക്കി തീർത്തിരിക്കുകയാണ്. സ്തോത്രം. എത്ര വലിയ ഭാഗ്യമാണ് ഒരാള് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട്, ക്രിസ്ത്യൻ ലൈഫ് നയിക്കുവാനായിട്ട് ആരംഭിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും നമുക്ക് മറ്റൊരു നേട്ടം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം കൂടി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നേട്ടങ്ങളൂടെ നമുക്ക് നോക്കാം. എന്താണ് അധികാരം? എന്തൊക്കെ നമ്മൾ പൊസിഷൻ കണ്ടു, ഇനി അതോറിറ്റി, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന അധികാരങ്ങൾ എന്താണ്? ഒന്നാമത്തെ അധികാരം എന്ന് പറയുന്നത് സ്ഥാനാപതികളാക്കി, അംബാസഡേഴ്സ്. എന്താണ് അംബാസഡേഴ്സ് എന്നും വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. നമുക്കറിയാം നമ്മളൊരു പ്രതിനിധിയാണ്. ആരുടെ പ്രതിനിധി? സ്വർഗത്തിൻ്റെ പ്രതിനിധി. അതുകൊണ്ടാണ് പൗലൂസ് താൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി എന്താ പറയുന്നിരിക്കുന്നത്? സ്ഥാനാപതികളായി. സ്തോത്രം. ഞങ്ങൾ ക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ന് പല രാജ്യങ്ങളിൽ നിന്നും പല സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തവരായ നമ്മളെല്ലാവരും, നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, നമ്മൾ പോകുന്ന സ്ഥലത്ത് ഒക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഐ ആം റെപ്രസെന്റിങ് ഹെവൻ, ഐ ആം റെപ്രസെന്റിങ് ഗോഡ് ദ കിങ്ഡം. അതിൻ്റെ ആ ഒരു അവബോധം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നടപ്പും നമ്മുടെ പ്രവൃത്തിയിലും ഒക്കെ ഒരു വ്യത്യസ്തത നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. സ്തോത്രം. ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു, അവകാശികളാക്കി. നമ്മള് സാധാരണക്കാരല്ല ഇപ്പൊ. ആരാക്കി തീർക്കുന്നു? സ്വർഗത്തിലെ സകലവിധ അവകാശത്തിനും നമ്മൾ ആരായി തീർന്നു? ഓഹരിക്കാരായി തീർത്തിരിക്കുകയാണ്. സ്തോത്രം. അവകാശികളും ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികൾ എന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നത്. എന്താണ്? റോമാലേഖനം 8:17 അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമർ 8:17, മക്കൾ എങ്കിലോ അവകാശികളാവുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. സ്തോത്രം. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴായിരിക്കും, ദൈവമേ ഇത്രയും വലിയൊരു രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ കർത്താവി അങ്ങ് ഞങ്ങളെ വിളിച്ചതെന്ന് ഓർത്ത് നമുക്കൊന്നും മിണ്ടാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണല്ലോ എബ്രായലേഖനം 2:4 അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, എബ്രായർ 2:4 എഴുത്തുകാരൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ, എബ്രായർ 2:4, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, ആരെങ്കിലും ഈ പ്ലാറ്റ്ഫോമിൽ ഈ രക്ഷയ്ക്ക് ഓഹരിക്കാരാകാതിരിപ്പുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്താൽ കർത്താവിൻ്റെ ഇത്ര വലിയ ആ രക്ഷയ്ക്ക് ഓഹരിക്കാരായി തീരാൻ സാധിക്കും. മാത്രവുമല്ല, നമുക്ക് ധാരാളം സന്തോഷം ഈ ഭൂമിയിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ ഈ ക്രിസ്ത്യൻ ജീവിതം നയിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാറ്റും കോളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ പ്രിവിലേജസും ഈ ബ്ലെസ്സിങ്സ് ഒക്കെ നമ്മളൊന്ന് സ്മരിക്കണം, അല്ലെങ്കിൽ ഓർക്കണം. അത് ഓർക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടം എന്താണെന്നറിയോ? ഇതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് കടന്നു പോകുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയും ഈ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഏറ്റവും ഒടുവിലത്തെ പോയിന്റിലേക്ക് കൂടെ ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും ജനിച്ചവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വീണ്ടും ജനിച്ചവരുടെ ഉത്തരവാദിത്വങ്ങൾ. ശരിയാ, നമുക്ക് വലിയ പൊസിഷൻ ഒക്കെ തന്നു, ഒരു അംബാസഡർ പോയാൽ ചുമ്മാ ഇരിക്കുകയല്ല അവിടെ, അല്ലെങ്കിൽ അവകാശി ചുമ്മാ ഇരിക്കുകയല്ല അവിടെ. ഈ അവകാശവും ഈ പ്രിവിലേജസും ഒക്കെ നൽകി തന്ന ബ്ലെസ്സിങ്സ് ലഭിച്ചിരിക്കുന്ന നമ്മളിൽ നിന്ന് ചില കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനമായ മൂന്ന് കാര്യങ്ങൾ മാത്രം ഒന്ന് കാണിച്ചുകൊണ്ട് ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ഈ രക്ഷകനെ പറ്റി നമ്മൾ പങ്കുവയ്ക്കും. യേശു എന്ന രക്ഷകനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാവരോടും പങ്കുവയ്ക്കും. ഞാൻ ഒരു വിഷയം ഈ നമ്മുടെ ഈ കോഴ്സിനോട് ബന്ധപ്പെട്ട് ഞാൻ തന്നെ എടുക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് സ്കൂൾ ഓഫ് ഇവാഞ്ചലിസം എന്നുള്ളത്. അതിനകത്ത് കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ ഇത് കടന്നു വന്ന് പറയുന്നുണ്ട്. എങ്കിലും വളരെ പ്രധാനമായി നമ്മൾ ഓർത്തിരിക്കണം, രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു ലക്ഷ്യമാണെന്ത്? ഈ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് എന്ത് ചെയ്യുക? പങ്കുവയ്ക്കുക. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ, മത്തായി 28:18-20 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകട്ടെ. നിങ്ങൾ പുറപ്പെട്ട, കർത്താവ് പറയുക, നിങ്ങൾ പുറപ്പെടണം. ഇനി എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ നിങ്ങളെ ആക്കിയിരിക്കുക. പൊസിഷൻ വൈസ് ആയിട്ടും പ്രിവിലേജസ് വൈസ് ആയിട്ടും അങ്ങനെ സകല രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ബ്ലെസ്സിങ്സും തന്നിട്ടുണ്ട്. സോ യു ലെറ്റ്സ് ഗോ. ദൈവം അനുവദിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ വിശദമായി പഠിക്കാം. ഗ്രീക്ക് ഭാഷ പഠിക്കുമ്പോൾ ഈ പ്രോഗോ എന്നുള്ളത് ഇംപറേറ്റീവ് മൂഡ് എന്ന വ്യാകരണത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇംപറേറ്റീവ് മൂഡ്, വ്യാകരണം പഠിക്കുന്നവർക്കറിയാം, ഇംപറേറ്റീവ് മൂഡ് എന്നുള്ള ഗ്രാമർ അല്ലെങ്കിൽ ആ വ്യാകരണം, ആ ക്യാരക്ടർ, അത് ആ സംഭവം, അത് എന്തിനാ കാണിക്കുന്നറിയാവോ? അതെപ്പോഴും ഒരു കമാൻഡായിട്ടാണ് കാണിക്കുന്നത്, ഒരു റിക്വസ്റ്റ് അല്ല, മറിച്ച് ഒരു കൽപ്പനയാണ്. നീ പോയേ പറ്റൂ, പോകാതെ മാർഗമില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യേശു എന്ന രക്ഷകനെ കുറിച്ച് നമ്മൾ പറയാം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ എത്ര പേരെ ഇത്രയധികം പ്രിവിലേജസ് നമുക്ക് നൽകി തന്ന ഈ രക്ഷകനെ കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നുണ്ട്? ആത്മാർത്ഥമായെന്ന് ചങ്കയെ കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കോവിഡിലൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആ സുവിശേഷീകരണത്തിൻ്റെ പ്രവർത്തനം പാടെ കുറഞ്ഞിരിക്കുക. എത്രയോ ജീവിതങ്ങൾ, നമ്മൾ ഈ ക്ലാസ് 9 മണിക്ക് തുടങ്ങിയ സമയം തൊട്ട് ഈ 9:40 വരെ ആകാൻ പോകുന്ന സമയത്തിനുള്ളിൽ എത്രയോ ജീവിതങ്ങൾ നിത്യമായ നരകത്തിലേക്ക് കടന്നുപോയി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ രക്ഷകനെ കുറിച്ച് പങ്കുവയ്ക്കണം. രണ്ടാമത്തെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യേശുവിനെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ യേശു ആരാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ഈ ഇലക്ട്രോണിക്സ് യുഗത്തിൽ ആരും ഒരുപക്ഷെ ഇരുന്ന് ബൈബിൾ മുഴുവൻ വായിച്ച് യേശു ആരാണെന്നൊക്കെ ലെറ്റ് മീ ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇരിക്കത്തില്ല. വിശ്വാസികൾ വേറെ ദിവസം വായിക്കുന്നില്ല, പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അന്നേരം ഈ യേശു ആരാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടത് ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ജീവിതമായിരിക്കണം അവർക്ക് വലിയൊരു മാതൃകയായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പത്രോസിന്റെ 1 ലേഖനം 2 അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, 1 പത്രോസ് 2:21 പത്രോസ് ലേഖ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. എന്താ വിളിച്ചു പറയുന്നത്? അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. എന്നിട്ട് അടുത്ത ലൈൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ അയൽവാസികൾ, നമ്മൾ ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ, നമ്മൾ ഡെയിലി യാത്രാ മധ്യേ കണ്ടുമുട്ടുന്നവർ, അവരാരും യേശുവിനെ കാണാത്തവരാ. പക്ഷെ നമ്മുടെ ജീവിതം, നമ്മുടെ വേർഡിങ്സ്, നമ്മുടെ നോട്ടം, നമ്മുടെ സ്റ്റൈൽ ഓഫ് ലൈഫ് അവരെ അട്രാക്ട് ചെയ്യണം. അവർ പറയണം സംതിങ് ഡിഫറെന്റ്. അവരെ യേശു ക്രിസ്തുവിനെ കാണുവാൻ നമ്മുടെ ജീവിതം വലിയൊരു മാതൃകയായി തീരട്ടെ. മൂന്നാമത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മൂന്നാമത്തെ വലിയൊരു ഉത്തരവാദിത്വമാണ് യേശുവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങണം. എന്താ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ അനുഗ്രഹം എല്ലാം നമുക്ക് തന്നിട്ട് നമ്മൾ എന്നും ഇവിടെ ആയിരിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് എന്താ പറഞ്ഞെന്നറിയാവോ? ഞാൻ തീർച്ചയായിട്ടും വീണ്ടും വരും. നമ്മൾ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയതിന് ശേഷം മടങ്ങി വരും. അതേപോലെ തന്നെ ആ പ്രത്യാശയുടെ വാഗ്ദത്ത വചനങ്ങൾ വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നെ ഏറ്റവും സ്പർശിച്ചതായ ഒരു വേദഭാഗമാണ് എബ്രായ ലേഖനം 10:35-39 വരെയുള്ള വാക്യങ്ങൾ. എന്നെ സ്നേഹിക്കുന്നവരായ നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്യഭാഗങ്ങളൊന്ന് വായിച്ച് ധ്യാനിച്ചിട്ടേ നിങ്ങൾ കിടക്കാവൂ. ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം എൻ്റെ ജീവിതത്തിൽ വളരെ പ്രോത്സാഹനം നൽകി തന്നുകൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ്. ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. സ്തോത്രം, നമുക്ക് വലിയ പ്രതിഫലം ദൈവം ഒരുക്കി വെച്ചിട്ടിരിക്കുക. ആ പ്രതിഫലം നമ്മൾ എന്ത് ചെയ്യരുത്? തള്ളിക്കളയരുത്. എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. എന്നിട്ട് വീണ്ടും പറയുക, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകും. ഹല്ലേലൂയ. ഈ വേദഭാഗത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എത്ര പ്രചോദനം നൽകുന്ന വേദഭാഗമാണത്. അന്നേരം നമ്മുടെ 3 പ്രധാന ഉത്തരവാദിത്വങ്ങൾ കണ്ടു. 1, രക്ഷകനെ കുറിച്ച് പങ്കുവയ്ക്കുക. രക്ഷകനെ ജീവിതത്തിൽ മാതൃകയാക്കി കാണിക്കുക. രക്ഷകന്റെ വരവിന് വേണ്ടി നമ്മൾ എല്ലാവരും എന്ത് ചെയ്യുക? ഒരുങ്ങുക. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അതിവിടെ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എത്ര പേരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്? നമ്മളെ ഉപവാസ പ്രാർത്ഥനകൾ 30, 3 മുതൽ 30, 4 മുതൽ 40 വരെയൊക്കെ ഒത്തിരി ഉപവാസങ്ങൾ നടത്തുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങളുടെ ആ പ്രാർത്ഥനാ വിഷയത്തിൽ ആമേൻ യേശുവേ വേഗം വരണമേ എന്നൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടോ? അപ്പോസ്തലന്മാരെ അവര് കർത്താവിന്റെ വരവിനെ കുറിച്ച് കേട്ടപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു, കർത്താവെ അങ്ങ് വേഗം വരണം. നമ്മുടെ കർത്താവ് വരാൻ താമസിക്കുന്നതിന് ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്, നമ്മൾ ആരും കർത്താവ് വരണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ അങ്ങ് വേഗം വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്നേരം നമ്മള് ഒന്നാമതായിട്ട് കണ്ടു, 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കാനിടയായി തീരുന്നു ക്രിസ്തീയ ജീവിതം എന്നുള്ള ആ വിഷയത്തിന്റെ 1-ാമത്തെ പടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു വീണ്ടും ജനിക്കുക. അതിൻ്റെ ഒരു ചെറിയ വിവരം നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഇന്നലെ ക്ലാസ്സിൽ പഠിച്ച ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവും ദൈവവചനവും കൂടെ പ്രവർത്തിക്കുമ്പോൾ ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജീവൻ ആരംഭിക്കുക. ഒരു കുഞ്ഞ് നമ്മുടെ ഭവനത്തിൽ ജനിച്ചാൽ എന്താ കുഞ്ഞിന് ആവശ്യമുള്ളത്? ആ കുഞ്ഞിന് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളത് മറ്റൊന്നുമല്ല, ആ കുഞ്ഞിന് പാൽ ആവശ്യമാണ്. ഫിസിക്കൽ ലൈഫിൽ ആ കുഞ്ഞ് വളരണമെന്നുണ്ടെങ്കിൽ അതിന് പാൽ ആവശ്യമാണ്. മാതാവിൻ്റെ സാന്നിധ്യം, മാതാവിൻ്റെ ആ പാല് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതിനെ ഉണ്ടാകാൻ പോകുന്ന, അതിൻ്റെ ഭാവിയിൽ വരെ ഉണ്ടാകാൻ പോകുന്ന, ഈവൻ മരണം വരെ ഉണ്ടാകാൻ പോകുന്ന ധാരാളം സാംക്രമിക രോഗങ്ങളിൽ നിന്നുള്ള രക്ഷ ആ പാലിൽ ആ കുഞ്ഞിന് ലഭിക്കുന്നുണ്ട്. അതെന്തിനെ കാണിക്കുകയാണ്? അതാണ് നമ്മുടെ 2 നമ്മളെ നയിക്കുന്നത്. പ്രതിദിന ആഹാരം, അല്ലെങ്കിൽ ദൈവവചനം. ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന, ആത്മീയ ശിശുവിന് അത്യാവശ്യമായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണം. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസ് 2:2 1 പീറ്റർ 2:2 അവിടെ പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ, രക്ഷയ്ക്കായി വളരുവാൻ. ഈ രക്ഷിക്കപ്പെട്ടവരെ രക്ഷയിൽ വളരണം. ആ വളരുവാൻ എന്ത് ചെയ്യണം? വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ. ആ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല? വളർച്ച ഉണ്ടാകുകയില്ല, ന്യൂട്രീഷൻസ് ലഭിക്കത്തില്ല, അതിന് എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കത്തില്ല. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യത. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ധാരാളം പ്രസംഗകരൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളതുകൊണ്ട് നിങ്ങളും പറയുന്നതാണ്, പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്, സംസാരിക്കുന്ന ദൈവവചനത്തിലൂടെയാണ്. എന്നാൽ ആ ദൈവം പറയുന്നത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് വായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ചില ദിവസങ്ങൾ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആർട്ടിക്കിൾ വായിക്കുവാനിടയായിത്തീർന്നു. തിരുവല്ലയിൽ കൂടിയ ഒരു പത്രസമ്മേളനത്തിൽ ദൈവവചനത്തിൻ്റെ പ്രസക്തി, അല്ലെങ്കിൽ ദൈവവചനം വായിക്കുന്നതിൻ്റെ പ്രസക്തി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാറോ എന്തോ അവിടെ തിരുവല്ലയിൽ നടക്കുന്ന സമയത്ത് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കടന്നു വന്നത് മാർ ക്രിസോസ്റ്റം തിരുമേനിയായി. തിരുമേനി ഉദ്ഘാടനത്തിന് വേണ്ടി എഴുന്നേറ്റിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരും ഇന്ന് മുതൽ ബൈബിള് വായിക്കരുതെന്ന്. സംഘാടകരെല്ലാം നടുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുക തുടങ്ങി. അദ്ദേഹം പിന്നെ തുടർന്ന് ഇങ്ങനെ പറഞ്ഞു, ബൈബിള് വായിക്കാനുള്ളതല്ല, ബൈബിള് ധ്യാനിക്കാനുള്ളതാണ്. ഇന്ന് രാത്രി ഞാനും നിങ്ങളോട് ഓർപ്പിക്കട്ടെ, പത്രമാണ് വായിക്കാനുള്ളത്, എന്നാൽ വേദപുസ്തകം നമുക്ക് ധ്യാനിക്കാനുള്ളതാണ്. വേദപുസ്തകത്തിൽ നമുക്ക് വേദപുസ്തകത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് ധാരാളം കാര്യം, അടുത്ത ചില ആഴ്ചകൾക്ക് ശേഷം നമുക്കൊരു വിഷയം ഇവിടെ കടന്നു വരുന്നുണ്ട്, ബൈബിൾ വിജ്ഞാനീയം. അതിനകത്ത് ആ കർത്തദാസൻ കൂടുതൽ വിശദീകരണങ്ങൾ ബൈബിളിനെ കുറിച്ച് പറയുന്നു. എങ്കിൽ തന്നെയും ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നമ്മൾ ഏതെല്ലാം പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നവരാണ്. ഈ വായിക്കുന്ന പുസ്തകങ്ങളൊന്നും നമ്മളെ വായിക്കത്തില്ല. എന്നാൽ വേദപുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? നമ്മൾ വായിക്കുമ്പോൾ അത് നമ്മളെയും വായിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് ബൈബിളിൽ എന്ത് പേര് കൊടുത്തിരിക്കുന്ന അറിയോ? ലിവിങ് വേർഡ് ഓഫ് ഗോഡ്, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം. ഈ വചനം നമുക്ക് ദൈവം നൽകി തന്നോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിങ്ങൾ നോക്കിയേ, ഇന്ന് ഇത്രയധികം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു പുസ്തകം ലോകത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇത്രയധികം ഭാഷകൾ മാത്രമല്ല, ഏതെല്ലാം ഗോത്രങ്ങളിൽ ഇത്രയധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം മറ്റേതാ ഉള്ളത്? മറ്റ് ഈവൻ ചന്ദ്രനിൽ വരെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ പോകാൻ സാധിച്ചിട്ടുള്ളൂ. സ്തോത്രം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആരെല്ലാം ഈ പുസ്തകത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചോ അവരെയൊക്കെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് മാറ്റി. എന്നാൽ ഇന്നും ദൈവത്തിന്റെ വചനം നമുക്ക് ലഭ്യമായിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ അതേ സമയം തന്നെ ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്നു, ഈ സ്വാതന്ത്ര്യം എത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തക്കത്തിൽ ഈ വചനം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നത് പോലെ അപ്പത്തിനു വേണ്ടിയുള്ള വിശപ്പല്ല, വെള്ളത്തിനു വേണ്ടിയുള്ള ദാഹമല്ല, ദൈവവചനത്തിനു വേണ്ടി വലിയൊരു ദാഹം ദാഹിക്കുന്നൊരു സമയം കടന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവവചനം പഠിക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഞാൻ വളരെ വേദനാജനകമായ ഒരു കാര്യം നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കണം. നമ്മുടെയൊക്കെ സഭകളിൽ ധാരാളം ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ നമ്മുടെയൊക്കെ സഭകളിൽ എത്ര ശതമാനം ബൈബിൾ പഠിക്കാനായിട്ട് നമ്മൾ സമയം വേർതിരിക്കുന്നുണ്ട്? ഈ ബൈബിൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? ന്യൂട്രീഷൻസ് ലഭിക്കത്തില്ല. ന്യൂട്രീഷൻസ് ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് വേണ്ട രീതിയിലുള്ള ഫലം കായ്ക്കുവാൻ എന്ത് ചെയ്യത്തില്ല? സാധിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്രതിദിന ആഹാരമായ ബൈബിളിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് എഴുതിയെടുക്കാം. ഒന്നാമത്തെ പോയിന്റ്, എന്തിനാണ് ദൈവവചനം പഠിക്കേണ്ടത്? പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാ ദൈവവചനം പഠിക്കേണ്ടത്? ധാരാളം ഉത്തരങ്ങൾ നമുക്ക് സാധിക്കാണാൻ കഴിയുന്നുണ്ടെങ്കിലും ഞാൻ ചില വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രം പറഞ്ഞ് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവത്തെ നല്ലവണ്ണം അറിയുവാൻ. നമ്മുടെ ദൈവം ആരാണെന്ന് നല്ലവണ്ണം അറിയണമെന്നുണ്ടെങ്കിൽ കെട്ടിയിറക്കിയിട്ടൊന്നുമില്ല, മറിച്ച് എന്താ, നമ്മുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിവർത്തനം ചെയ്ത് നമുക്ക് നൽകി തന്നിരിക്കുകയാണ് ഈ വേദപുസ്തകം. നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത്? നമ്മുടെ ദൈവം സ്നേഹിക്കുന്നവനാണെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? നമ്മുടെ ദൈവം നീതിമാനാണെന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വഭാവ ഗുണവിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന് രണ്ട് രീതിയിലുള്ള സ്വഭാവ ഗുണവിശേഷങ്ങളുണ്ട്. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം, എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടില്ല. ദൈവത്തിന് രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവങ്ങൾ. ഒന്നാമത്തിന് പറയുന്ന പേരാണ് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയും, അല്ലെങ്കിൽ മനുഷ്യനുമായിട്ട് സമ്പർക്കം പുലർത്താൻ സാധിക്കുന്ന സ്വഭാവ ഗുണവിശേഷങ്ങൾ. അത് ഏതൊക്കെയാണ്? സ്നേഹം. ദൈവം സ്നേഹവാനാ, ആ സ്നേഹം ദൈവം നമുക്കും തന്നു. അത് കമ്മ്യൂണിക്കബിളാണ്, ദൈവത്തിൻ്റെ അതേ സ്വഭാവം നമുക്കും തന്നു. നമ്മുടെ ദൈവം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വീണ്ടും ജനിക്കുമ്പോൾ, നമ്മൾ മക്കളാവുമ്പോൾ പിതാവിൻ്റെ അതേ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരിക. കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. അതുപോലെ തന്നെ മറ്റൊരു സ്വഭാവമാണ് നീതി. ദൈവം നീതിമാനായതുകൊണ്ട് നമുക്കും ആ നീതി എന്ന സ്വഭാവം എന്ത് ചെയ്യുന്നു? കടന്നു വരുന്നു. ഇനി മറുവശത്ത് ആ നാണയത്തിൻ്റെ മറുവശമായ ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവമുണ്ട്. അതിന് പറയുന്ന പേരാണ് നോൺ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ മനുഷ്യനുമായിട്ട് സമ്പർക്കം പുലർത്താൻ സാധിക്കാത്ത ചില സ്വഭാവങ്ങളുണ്ട്. അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ എത്ര ശ്രമിച്ചാലും അത് മനുഷ്യന് ലഭിക്കുന്നതല്ല. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില സ്വഭാവങ്ങളാണ്. ഒന്ന്, സർവശക്തൻ. ദൈവത്തിന് മാത്രം ഉള്ള ഒരു ക്യാരക്ടർ അത്. സർവശക്തൻ, പരമാധികാരി, സർവജ്ഞാനി, സർവവ്യാപി. മറ്റൊരു സ്വഭാവമാണ് മാറ്റമില്ലാത്തവൻ. അന്നേരം ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ സ്വഭാവ ഗുണവിശേഷങ്ങൾ അറിയുവാനായിട്ട് നമുക്കേക മാർഗം ദൈവം ഒരുക്കിയിരിക്കുന്ന ഏതാണെന്നറിയാവോ? ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. അന്നേരം ഈ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ആത്മീയ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിറയാൻ സാധിക്കും. എത്തേതെല്ലാം പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും എൻ്റെ ദൈവം മാറ്റമില്ലാത്തവനാ, എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാ, എൻ്റെ ദൈവം വിശ്വസ്തനാ. ഈ സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ ആത്മീയ ജീവിതത്തെ, ക്രിസ്തീയ ജീവിതത്തെ അവന് വളർത്തിയെടുക്കുവാൻ സാധിക്കും. അന്നേരം ദ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ദൈവത്തെ നല്ലവണ്ണം അറിയുവാൻ, നമ്മുടെ ദൈവം ആരാണെന്ന് അറിയുവാൻ. ദൈവത്തെ അറിയുവാൻ ദൈവം വേറൊരു പുസ്തകത്തിലും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല, വേദപുസ്തകം മാത്രം. രണ്ടാമത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബൈബിൾ നല്ലവണ്ണം അറിയണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള സകല വിഷയങ്ങളും. നിത്യതയുടെ അറ്റം വരെയുള്ള, അല്ലെങ്കിൽ നിത്യതയുടെ അങ്ങേ അറ്റം വരെയുള്ള സകല വിഷയങ്ങളും ദൈവം എവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിത്യതയുടെ ആരംഭം, ഞാൻ എപ്പോഴും പറയും, ചില ഇങ്ങനെ പറയാറുണ്ട്, ദ ഇറ്റേണിറ്റി പാസ്റ്റ് ടു ഇറ്റേണിറ്റി ഫ്യൂച്ചർ. ഇറ്റേണിറ്റിയുടെ, അല്ലെങ്കിൽ നിത്യതയുടെ ഭൂതകാല അവസ്ഥ മുതൽ നിത്യതയുടെ ഭാവികാല അവസ്ഥ വരെയുള്ള എല്ലാ വിഷയങ്ങളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുത്തുകാരിലൂടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു സഭയെ അവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അവർ തെസ്സലോനിക്ക ഉള്ളവരെക്കാളും ഉത്തമന്മാരായിരുന്നു. അവർ പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതാൽ അതങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോകും. ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വാക്യങ്ങളൊക്കെ വെച്ച് നോക്കണം. പഠിപ്പിച്ചതൊക്കെ, സാറ് പഠിപ്പിച്ചതൊക്കെ ശരിയാണോ എന്നറിയണം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഇവിടുത്തെ എന്താ ബെരോവക്കാർ, ബെറിയൻസ്, അവർ ചെയ്ത എന്താ ദിനം പ്രതി, വല്ലപ്പോഴും അല്ല, ദിനം പ്രതി തിരുവെഴുത്തുകളെ അവരെന്ത് ചെയ്തു, എക്സാമിൻ ചെയ്തു. ഒരു ലാബ് ടെസ്റ്റ് പോലെ അവർ പരിശോധിച്ചു, ഇത് ശരിയാണോ, ഇത് വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലിയർ ആക്കാൻ പറ്റുന്നതാണോ, ഇതെൻ്റെ ആത്മീയ ജീവിതത്തിലെ ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തും. ഞാൻ കർത്താവ് ആലോചിച്ചാൽ, നമ്മളൊരു വിഷയം ഇവിടെ പഠിക്കുന്നുണ്ട്, ബൈബിൾ വ്യാഖ്യാന തത്വശാസ്ത്രം. അതിനകത്ത് നമ്മൾ ചില ചോദ്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. എന്ത്, ഏത്, എങ്ങനെ, ആര്, എപ്പോൾ, ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വേദപുസ്തകം നമുക്ക് പഠിക്കാൻ കർത്താവിനെ വെച്ച നമുക്കൊരു അവസരം ഉണ്ടാകും. അന്നേരം നമുക്ക് ആ ഭാഗത്തോട് ബന്ധപ്പെട്ട് പഠിക്കാം. അന്നേരം നമ്മൾ ദൈവവചനം എന്തിനു പഠിക്കണം എന്ന് നമുക്ക് രണ്ടാമത്തെ കാര്യം, ബൈബിൾ നല്ലവണ്ണം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈബിൾ പഠിക്കാം. മൂന്നാമത്തെ കാര്യം, ദൈവവചനം ജീവൻ നൽകുന്നു. തളർന്നിരിക്കുന്ന മനസ്സുകൾക്ക്, മരിച്ചു കിടക്കുന്ന അവസ്ഥകൾക്ക് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവൻ നൽകുവാൻ സാധിക്കത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 6:63 വാക്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുകയാണ്. എന്താ യോഹന്നാന്റെ സുവിശേഷം 6:63 വായിക്കുന്നത്? ജീവിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ, സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അത് നമ്മുടെ തളർന്നിരിക്കുന്ന ജീവിതങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഉന്മേഷവും പ്രബോധനവും ഊർജസ്വലരുമാക്കി തീർക്കുക. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തോട് ബന്ധപ്പെട്ട് ഭാരപ്പെട്ട് നിരാശരായി ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഇതുപോലെ ആശ്വാസം നൽകി തരുന്ന, ഇതുപോലെ മുറിവുകൾക്ക് നല്ല എണ്ണയായിട്ടുള്ള, മുറിവുകളെ കെട്ടുവാൻ പറ്റിയ നല്ലൊരു മെഡിസിൻ ആയിരിക്കുന്ന വചനം ഈ പുസ്തകം നമുക്ക് ലോകത്തിൽ എങ്ങും കിട്ടുന്നതല്ല. ഏത് തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകി തരുന്ന ഇത്ര മനോഹരമായ ഒരു വചനം ദൈവം നമുക്ക് സമ്മാനിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് ഏബ്രഹാം ലിങ്കൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയൊരു സമ്മാനമുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, റിട്ടേൺ വേർഡ് ഓഫ് ഗോഡ്, എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം. ഇനി നാലാമത്, ഈ വചനം പഠിക്കുന്നതിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കും, നമ്മുടെ എല്ലാ അഴുക്കിനെ മാറ്റിക്കളയുക. വേദപുസ്തകത്തിൽ വചനത്തിന് ധാരാളം സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അടയാളങ്ങൾ കൊടുത്തിട്ടുണ്ട് വേദപുസ്തകത്തിൽ. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന വാക്യം, നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന വാക്യം എഫേസ്യർ 5:26. ദൈവവചനത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവവചനം ശുദ്ധീകരിക്കുന്നു. വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അനേക സിമ്പിൾസ് ഉണ്ട് വേദപുസ്തകത്തിൽ തന്നെ. അതിനകത്ത് ഒരു സിമ്പിളാണ് വെള്ളം. എന്താ വെള്ളത്തിന്റെ പ്രത്യേകത? വെള്ളം എന്ത് ചെയ്യുന്നു? ഏത് കറയെയും കഴുകിക്കളയുന്നതാണ്. ദൈവവചനത്തിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ പാപത്തിന്റെ കറകളെ കഴുകിക്കളയുവാൻ ഈ വചനത്തിന് മാത്രമേ സാധിക്കൂ. സ്തോത്രം! എത്ര കടും ചുവപ്പായാലും. അതുപോലെ തന്നെ വേദപുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊരടയാളമാണ് ചുറ്റിക. എന്താ ചുറ്റികയുടെ പ്രത്യേകത? അത് ഡിസ്ട്രോയ് ചെയ്യാനും സാധിക്കും, ബിൽഡ് ചെയ്യാനും സാധിക്കും, നശിപ്പിക്കാനും സാധിക്കും, നന്നാക്കാനും സാധിക്കും. ചുറ്റികയില്ലാതെ ഒരു മേസ്തിരിക്കോ ആശാരിക്കോ ഒന്നും പണിയാൻ സാധിക്കുന്നതല്ല. മറ്റൊരു പ്രത്യേക പേര് വേദപുസ്തകത്തിന് കൊടുത്തിട്ടുണ്ട്, തേന്. തീ, അപ്പം, എന്തെല്ലാം പേരുകൾ, ഏതാണ്ട് 10-14 പേരുകൾ, സിമ്പിൾസ് വേദപുസ്തകത്തിന് നൽകി കൊടുത്തിട്ടുണ്ട്. അന്നേരം വേദപുസ്തകം നമ്മുടെ ജീവിതത്തിൽ എന്താ ചെയ്യുന്നത്? ദൈനംദിന ജീവിതത്തിൽ കടന്നു വരുന്ന പൊടിപടലങ്ങളെ, ഏതെല്ലാം രീതിയിൽ പൊടിപടലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം, ഏതെല്ലാം രീതിയിലാണ്, നോട്ടത്തിലെ, ചിന്തയിലെ, നമ്മുടെ വികാര മേഖലകളിലൊക്കെ കടന്നു വരുന്ന ആ സകലവിധ പൊടികളെയും ശുദ്ധീകരിക്കുന്നത് ഏതാണ്? ദൈവത്തിന്റെ വചനമാകുന്ന വെള്ളം. സ്തോത്രം! ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവിക വചനം നമുക്ക് പഠിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു വലിയ നേട്ടം എന്താണെന്നറിയാവോ? ദൈവിക നടത്തിപ്പ്, ദൈവം എങ്ങനെയാണ് ഒരാളെ നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഓരോ കാര്യങ്ങൾ ദൈവത്തിന്റെ ഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ കടന്നു കൊണ്ടുപോകണം എന്നുള്ളത് പഠിപ്പിക്കുന്നത് ദൈവവചനം മാത്രമാണ്. അല്ലെങ്കിൽ ദൈവവചനം വായിച്ചാൽ മാത്രമേ ഉള്ളൂ അതെങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണ് 119 അതിൻ്റെ 105 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 119:105, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആകും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. ദൈവവചനം പഠിക്കുന്നതിൻ്റെ മറ്റൊരു കാര്യം, ഇത് മറ്റുള്ളവർക്ക് കൈമാറുവാനാണ്. എന്താണ്? ടു എക്സ്ചേഞ്ച്, ഇതൊരു വലിയ ബാറ്റൺ പോലെയാണ്. ഇത് നമ്മൾക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? കർത്താവ് തന്നു. ഇനി നമ്മുടെ വലിയ ഉത്തരവാദിത്വം ഈ ബാറ്റൺ എന്ത് ചെയ്യണം? എത്രയും വേഗം അടുത്തുള്ള ആൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൈമാറണം. അതുകൊണ്ടാണ് 2 തിമോത്തിയോസ് 2 അധ്യായം അതിൻ്റെ 2 വാക്യത്തിൽ ഇങ്ങനെ പൗലൂസ് തൻ്റെ ലേഖനം എഴുതി അവസാനിപ്പിക്കാൻ നേരത്ത് തിമോത്തിയോസിനോട് ഇങ്ങനെ പറഞ്ഞു, നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ എന്ത് ചെയ്യണം? ബലമേൽപ്പിക്കണം. ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ എലീം ലീഡർഷിപ്പ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരോടുമുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന ഇതാണ്. ഞങ്ങൾ എന്തിനാ ഈ ക്ലാസ് നടത്തുന്നത്? ഞങ്ങൾ ഒരാൾ ശ്രമിച്ചാലോ 10 പേര് ശ്രമിച്ചാലോ നമുക്ക് ഈ വചനം മുഴുവൻ ഇന്ത്യ മുഴുവൻ കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല. എന്നാൽ അല്ല, നമ്മളായിരിക്കുന്ന രാജ്യത്ത് നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരെ കൈമാറും, മറ്റുള്ളവരിലേക്ക് കൈമാറും. വിശ്വസ്ത മനുഷ്യരെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അവരിലേക്ക് എന്ത് ചെയ്യണം? കൈമാറും. അന്നേരം ദൈവവചനം പഠിക്കുന്നതിൻ്റെ ആ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. അടുത്ത 2 ഒരു ഹെഡിങ്ങിലേക്ക് എഴുതിയെടുക്കാം, ദൈവവചനം പഠിക്കുന്നതിനുള്ള പ്രമാണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. The principles of studying the word of God. ദൈവവചനം പഠിക്കുന്നതിനുള്ള പ്രമാണങ്ങൾ. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനം എന്തിന് പഠിക്കണമെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ പഠിക്കുന്നതിനുള്ള പ്രമാണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1 പ്രമാണം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് നമ്മൾ സ്വീകരിക്കുക, കർത്താവുമായിട്ട് സ്വീകരിക്കുക. അവിടെ ഒരു വാക്യം കൊടുത്തിട്ടുണ്ട്, 1 കൊരിന്ത്യർ 2 അധ്യായം അതിൻ്റെ 14 വാക്യം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഒന്നുകൂടെ വായിക്കാം. എന്നാൽ പ്രാകൃത മനുഷ്യൻ, എന്താണ് ഈ പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ? അതിലേക്ക് കടന്നു വരാം. ഇവിടെ പറയുകയാണ്, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ബോഷത്വമാകുന്നു. എന്നാൽ അതിൻ്റെ താഴോട്ട് എഴുതിയിരിക്കുകയാണ്, ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. ഗ്രീക്ക് ഭാഷയിൽ പ്രാകൃത മനുഷ്യൻ എന്ന് കൊടുത്തിരിക്കുന്നത് മാൻ ലൈക്ക് ആനിമൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. മൃഗപ്രായനായ മനുഷ്യൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വേദപുസ്തകം പഠിക്കുമ്പോൾ 3 വ്യത്യസ്തരായ മനുഷ്യരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ 3 ചിത്രങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. 3 വ്യത്യസ്തരായ വ്യക്തികൾ ആരൊക്കെയാണെന്ന് നോക്കിയേ. 1 പ്രാകൃത മനുഷ്യൻ. പ്രാകൃത മനുഷ്യൻ, എന്താ ഈ പ്രാകൃത മനുഷ്യന്റെ പ്രത്യേകത? അവൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന അതിനകത്തൊരു ചെയറുണ്ട്. ആ ചെയറിനകത്ത് ആരാ ഇരിക്കുന്നത്? സാത്താൻ. മിസ്റ്റർ സേറ്റൻ അവിടെ ഇരിക്കുക. തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അവന് വേദപുസ്തകം വായിച്ച് ധ്യാനിക്കാൻ താല്പര്യമില്ല, പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല, ആത്മീയമായ ഒരു വിഷയങ്ങൾക്കും താല്പര്യമില്ല. കാരണം എന്താ? അവൻ്റെ കൺട്രോൾ ചെയ്ത് അവൻ്റെ ഹോൾ ബീയിങ്ങിനെ, അവൻ്റെ പൂർണ്ണ വ്യക്തിത്വത്തെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? സാത്താൻ. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മനുഷ്യനാൻ യേശു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളിൽ വിശ്വസിക്കുമ്പോൾ ഇവന് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഇവൻ്റെ ആ സ്വഭാവം മാറി, അപ്രാകൃത മനുഷ്യൻ എന്നുള്ള സ്വഭാവം അവൻ ആരിലേക്ക് മാറി? നമ്മൾ മുമ്പേ കേട്ടതുപോലെ ദൈവം ഒരു പ്രൊമോഷൻ കൊടുത്തു, അവൻ ആരായി തീർന്നു? അവൻ ആത്മീയനായി മാറി. 1 കൊരിന്ത്യർ 2 അധ്യായം 15 വാക്യം. ആ ചെയർ വീണ്ടും അവിടെയുണ്ട്, ആ ഹൃദയത്തിൽ ചെയറുണ്ട്. പക്ഷേ ആ ചെയറിൽ ഇരിക്കുന്നത് ആരാണെന്ന് നോക്കിയേ, സാത്താനല്ല. അതിന് പകരമായിട്ട് അവിടെ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് അവൻ ആത്മീയ വിഷയങ്ങൾക്ക് താല്പര്യം, ദൈവവചനം പഠിക്കാൻ താല്പര്യം, പ്രാർത്ഥിക്കുവാൻ താല്പര്യം, കൂട്ടായ്മകളിൽ താല്പര്യം, കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ താല്പര്യം. ഇതെല്ലാം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇസ് കൺട്രോൾഡ് ബൈ ഹോളി സ്പിരിറ്റ്. നമ്മളതിനെ FS ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയും, ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയും. പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ആത്മീയൻ. എന്നാൽ 3 വേറൊരു വ്യക്തിയെ നമുക്ക് കാണാം. വ്യക്തിയുടെ പേരാണ് ജഡീകൻ, അല്ലെങ്കിൽ ജഡീകന്മാർ എന്ന് കാണാൻ കഴിയും. എന്താ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? 1 കൊരിന്ത്യർ 3:1 നമുക്ക് ആ പദപ്രയോഗം പൗലൂസ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഹൃദയമുണ്ട്, ആ കസേരയുണ്ട്. എന്താ അവിടെ പ്രത്യേകത? പരിശുദ്ധാത്മാവും ഉണ്ട്, പക്ഷെ ഒരാളെ കൂടെ അവൻ കയറ്റി വെച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയാവോ? സാത്താൻ. അതുകൊണ്ടാണ് അവന്റെ ലൈഫിനെ നമ്മൾ വിളിക്കുന്നത് ലുക്ക് വാം. അവന് ചില സമയത്ത് ആത്മീയ വിഷയങ്ങളിൽ ഭയങ്കര താല്പര്യമായിരിക്കാം, ചില സമയത്ത് എന്തില്ല, ഒരു താല്പര്യവുമില്ല. അവന്റെ ജീവിതത്തിൽ എന്താ, ധാരാളം വ്യത്യസ്ത നിലകളിലുള്ള പ്രശ്നങ്ങളിലൂടെ അവൻ കടന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൻ ആത്മീയ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല, ഭൗതിക വിഷയങ്ങൾക്കും ചില സമയത്ത് പ്രാധാന്യം കൊടുക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ എവിടെയാണെന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ നമ്മൾ കണ്ടു ദൈവവചനം പഠിക്കുന്നതിനുള്ള ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രാകൃത മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യനിലേക്ക് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ? ദൈവവചനം എത്ര വായിച്ചാലും നമുക്ക് മനസ്സിലാകത്തില്ല. അല്ലെ സംബന്ധിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയും, ഓ ബൈബിളോ ഒരു ദിവ്യ ഗ്രന്ഥമാണ് കേട്ടോ. അല്ലെ ഇങ്ങനെ പറയും, ഷേക്സ്പിയറിന്റെ ഒരു ഒഥല്ലോ പോലെയാ, വലിയ വളരെ മനോഹരമായൊരു പുസ്തകം. എന്നാൽ അതല്ല, ഇതെന്റെ ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്ന വചനമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ നമ്മൾ കടപ്പെട്ടവരായിരിക്കണം. അതാണ് നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, 2, ബൈബിൾ ദൈവവചനമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ബൈബിൾ പഠിക്കാനുള്ള രണ്ടാമത്തെ പ്രമാണമാണ് അവിടെ കാണാൻ കഴിയുന്നത്, ബൈബിൾ ദൈവവചനമാണെന്ന് വിശ്വസിക്കണം. അതാണ് 2 തിമോത്തിയോസ് 3:16-17. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 2 തിമോത്തിയോസ് 3:16-17, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ, അതിനെ ഈ ശ്വാസീയത ഇൻസ്പിറേഷൻ കൊടുക്കും, ഇൻസ്പയർഡ് ബൈ വേർഡ് ഓഫ് ഗോഡ്. ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതിന്റെ ഗ്രീക്ക് പദ തെയോപനസ്റ്റോസ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഗോഡ് ബ്രീത്തർ, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ കെയിം ഔട്ട് ഓഫ് ദ മൗത്ത് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വായിൽ നിന്നും മാത്രം വന്ന വചനങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം. സ്തോത്രം. അന്നേരം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനം ഞാൻ പഠിക്കാൻ പോകുന്നതും ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ പ്രാവർത്തികമാക്കാൻ പോകുന്ന ഈ വചനം ആരാൽ എഴുതപ്പെട്ടതാണ്? ഇത് ദൈവത്താൽ എഴുതപ്പെട്ടിട്ടുള്ള വചനമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഒരു കയ്യിൽ വെള്ളവും ഒരു കയ്യിൽ തലവേദനയ്ക്ക് വേണ്ടിയുള്ള ഒരു മെഡിസിനും കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ തലവേദന ഒരിക്കലും മാറിപ്പോകത്തില്ല. അത് നമ്മൾ കഴിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് തലവേദന മാറത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട്, ഇത് നല്ല പുസ്തകമാണ് കേട്ടോ, നല്ല ദൈവത്തിന്റെ പുസ്തകമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് വിശ്വസിച്ച് പ്രാവർത്തികമാക്കുമ്പോൾ അതിന്റെ ശക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണമായിട്ട് കാണാൻ കഴിയുന്നു, പ്രാർത്ഥന ആവശ്യം. ദൈവവചനം പഠിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരു ദൈവ പൈതല് നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അവൻ എന്ത് വേണം, അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 119:18 വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ, എന്റെ അകത്തെ കണ്ണുകളെ തുറക്കണമേ. കർത്താവ്, ഇതിനകത്ത് ധാരാളം ട്രഷേഴ്സ് ഉണ്ട്, നിധികളുണ്ട്, മുത്തുകളുണ്ട്. ഇത് കാണുവാൻ എൻ്റെ ഹൃദയ കണ്ണുകളെ കർത്താവേ തുറക്കണം. ഇങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടെ നമ്മൾ വചനത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ട്രാൻസ്ഫോംഡ് ലൈഫ്, രൂപാന്തരപ്പെട്ട ലൈഫ് നയിക്കുവാൻ സാധിക്കും. അതുപോലെ ബൈബിൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കേണ്ട മറ്റൊരു പ്രത്യേകത, 4, ശ്രദ്ധയും വേണം, ക്ഷമയും വേണം. എന്ത് ചെയ്യണം? ശ്രദ്ധ വേണം. എന്തുകൊണ്ടാണ് അവിടെ ആ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പേര് അവിടെ പരാമർശിക്കാഞ്ഞത്? അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പൗലൂസ് 2 തിമോത്തിയോസ് 2:15 ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സത്യവചനത്തെ യഥാർത്ഥമായി പഠിച്ചുകൊണ്ട് നടക്കണം. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ സ്റ്റഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ വന്നപ്പോൾ അത് പ്രസംഗമായി. എന്നാൽ സത്യവചനത്തെ യഥാർത്ഥമായി പഠിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇന്ന് രാത്രിയിൽ എന്തിനാ നമ്മൾ വചനം പഠിക്കുന്നത്? വചനം പഠിച്ച് മറ്റുള്ളവർ കൈമാറണം. അതിന് പഠിക്കാൻ നേരം നമുക്ക് ശ്രദ്ധ വേണം. ക്ഷമ, എന്താ ക്ഷമ? ഒരു പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. ചിലപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് മർക്കോസ് സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായിട്ടായിരിക്കാം. അന്നേരം ആ ഡിഫറൻസസ് അവിടെ വരാനുള്ള കാരണം എന്താ? അന്നേരം അത് പഠിക്കാനൊക്കെ ക്ഷമ വളരെ ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, അനേക വർഷങ്ങളിൽ സെമിനാരിയിലായിരിക്കാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ഒറിജിനൽ ഭാഷയിലൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നു. അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുവാൻ ദൈവം ഭാഗ്യം തന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് ഇതെന്ത് വലിയൊരു സാഗരമാണ്! ഒരു മനുഷ്യനും പൂർത്തീകരിക്കാൻ സാധിക്കാതെ എത്ര വലിയതായ ഒരു പുസ്തകമാണിത്. ഇത് ലഭിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മറ്റൊരു പ്രമാണം എന്ന് പറയുന്നത് പാപം ഏറ്റുപറയണം. നമ്മൾ പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവവചനം പഠിച്ചാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. നമ്മൾ എത്ര ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടും എത്ര അറിവുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ദൈവവചനം നമുക്ക് മനസ്സിലാക്കി തരണം മനസ്സിലാക്കി ലഭിക്കണമെന്നില്ല, അല്ലെങ്കിൽ അത് വ്യക്തമാക്കി കിട്ടണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയണം. അതാണ് ഒന്ന് യോഹന്നാൻ 1:9 വാക്യം. എന്താ വിളിച്ചു പറയുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. ഈ വാക്യത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതോടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന്, ഒരു കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, നീ പാപിയാണ്, നിന്റെ ദൈനംദിന ജീവിതത്തിൽ ധാരാളം പാപ പടലങ്ങൾ കടന്നു വരുന്നുണ്ട്, അത് ഈ വചനം വെളിപ്പെട്ട് കിട്ടുവാൻ വളരെ തടസ്സമായി നിൽക്കുക, അതുകൊണ്ട് നീ പാപം ഏറ്റുപറയണം. എന്നാൽ പാപം ഏറ്റുപറഞ്ഞാലുള്ള പ്രോമിസ് എന്താണെന്നറിയാവോ? എന്താ പ്രോമിസ്? പാപങ്ങളെ ശുദ്ധീകരിച്ച് ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിച്ച് നല്ലതാക്കി കൊണ്ടുപോകാൻ ഈ കർത്താവായ യേശു ക്രിസ്തു മതിയായവനാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത്ര ആധികാരികമായ ഒരു പുസ്തകം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതിദിന ആഹാരമായി ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നവർ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വീണ്ടും ജനിച്ച വ്യക്തി നിർബന്ധമായിട്ട് ഉപേക്ഷിക്കാൻ ദൈനംദിന ജീവിതത്തിൽ വായിക്കുകയും ധ്യാനിക്കുകയും പ്രമാണിക്കുകയും മറ്റുള്ളവരിലേക്ക് കൈമാറുകയും ചെയ്യേണ്ട ക്ഷമയോടെ സമയമെടുത്ത് നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുവാൻ, നമ്മളിത് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനുള്ള ദൈവകൃപ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടും.